ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ കരട് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറത്തുവിട്ടു. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ കെൽട്രോണിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. ISL ഫുട്ബോളിൽ വൈകിട്ട് ഹൈദരാബാദ് FC ചെന്നൈയിൻ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും. 7 ജില്ലകളിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. പോളിംഗ് വൈകിട്ട് 6 അവസാനിക്കും. 39 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുക. 415 സ്ഥാനാർത്ഥികൾ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു. എല്ലാ ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ ഈ മാസം 8. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി തുടരുകയാണ്. 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 5 വോട്ടെടുപ്പ്, 8 വോട്ടെണ്ണം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ പ്രളയനാശവും മലയിടിച്ചിലുമുണ്ടായ 3 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് 675 കോടി രൂപ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് മുൻകൂറായി അനുവദിച്ചു. ഗുജറാത്തിന് 600 കോടി രൂപയും മണിപ്പൂരിന് 50 കോടി രൂപയും ത്രിപുരയ്ക്ക് 25 കോടി രൂപയുമാണ് നൽകുന്നത്. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അടക്കം കാലവർഷ ദുരന്തം ഉണ്ടായതായും ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. നാശനഷ്ടം വിലയിരുത്താൻ ഈ സംസ്ഥാനങ്ങളിലേക്ക് അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘങ്ങളെ നിയോഗിച്ചിരുന്നുവെന്നും അവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ശേഷിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോൾനസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും ഏതാനും ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ഹോൾനസിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെയും അദ്ദേഹം കാണും. നാളെ അദ്ദേഹം വാരണാസിയും സന്ദർശിക്കുന്നുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ കരട് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറത്തുവിട്ടു. ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റാത്തതും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതുമായ മരണം അനിവാര്യമായ സ്ഥിതിയെന്നാണ് അതീവ ഗുരുതരാവസ്ഥയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനം. 72 മണിക്കൂറിന് ശേഷവും പുരോഗതി കാണിക്കാത്ത തലച്ചോറിന്റെ ഗുരുതര പരിക്കിനെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മസ്തിഷ്കമരണം, ചികിത്സയോട് ഒരു തരത്തിലും പ്രതികരിക്കാത്ത സാഹചര്യം, ചികിത്സ തുടരേണ്ടതില്ലെന്ന രോഗിയുടേതോ കുടുംബത്തിന്റെയോ രേഖാപരമായ നിർദ്ദേശം എന്നിവയടക്കം കാര്യങ്ങൾ പരിഗണിച്ച് ജീവൻരക്ഷാ സംവിധാനം ഒഴിവാക്കുന്നതിൽ ഡോക്ടർമാർക്ക് തീരുമാനമെടുക്കാം. പൊതുജനങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ മന്ത്രാലയം ക്ഷണിച്ചു. തീവ്ര പരിചരണ സംവിധാനങ്ങളിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പല രോഗികൾക്കും ജീവൻരക്ഷാ സംവിധാനം ഉപയോഗിച്ച് ജീവൻ നിലനിർത്തുന്നതിലൂടെ ഒരു ഗുണവും ലഭിക്കാറില്ലെന്ന് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് രോഗിക്കും ബന്ധുക്കൾക്കും അനാവശ്യ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബാധ്യതകളും വരുത്തിവെക്കുന്നതായും മന്ത്രാലയം വിലയിരുത്തി. ഈയൊരു കാഴ്ചപ്പാട് പല രാജ്യങ്ങളും ഇതിനകം സ്വീകരിച്ചിട്ടുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ചുമതലയേറ്റു. 2023 ഫെബ്രുവരി മുതൽ അദ്ദേഹം വ്യോമസേന ഉപമേധാവിയായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. സ്ഥാനമൊഴിഞ്ഞ എയർ ചീഫ് മാർഷൽ VR ചൌധരിയുടെ പിൻഗാമിയായാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ചുമതലയേറ്റത്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ കെൽട്രോണിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കേന്ദ്രം സജ്ജമാക്കിയത്. ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
42 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത്. ISROയുടെ സാങ്കേതിക സഹകരണത്തോടെ നടപ്പാക്കിയ ഈ പ്ലാന്റിലൂടെ പ്രതിദിനം 2000 സൂപ്പർ കപ്പാസിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കാനാവും. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളെ അപേക്ഷിച്ച് 100 മടങ്ങ് ഊർജ്ജം സംഭരിക്കാൻ കഴിവുള്ളവയാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ. ബാറ്ററികളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ചാർജ് സ്വീകരിക്കാനും വിതരണം ചെയ്യാനും സാധിക്കും. 4 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തതുൾപ്പെടെ 11 പരം മെഷീനറികളും ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൌത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് കെൽട്രോൺ ചെയർമാൻ നാരായണമൂർത്തിയും മാനേജിംഗ് ഡയറക്ടർ കെ ജി കൃഷ്ണകുമാറും ആകാശവാണിയോട് പറഞ്ഞു.
പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. അന്തസ്സോടെ വാർദ്ധക്യം, പ്രായമായവർക്ക് പരിചരണവും പിന്തുണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും അവരുടെ മൂല്യം തിരിച്ചറിയാനുമാണ് 1991 മുതൽ ഒക്ടോബർ 1 വയോജന ദിനമായി ആചരിക്കുന്നത്. വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വയോജന ദിന പ്രതിജ്ഞയെടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം നൽകി. വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും വയോസേവന അവാർഡ് ദാനവും മലപ്പുറം തിരൂരിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും. വയോജന മേഖലയിൽ ശ്ലാഘനീയ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന വ്യക്തികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ്, ഗവൺമെന്റിതര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയതാണ് വയോസേവന പുരസ്കാരങ്ങൾ. സംസ്ഥാനത്ത് മസ്തിഷ്കജ്വരം സംശയിക്കുന്നവരിൽ അമീബിക് മസ്തിഷ്കജ്വര നിർണയ പരിശോധനയും നടത്തണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പലയിടത്തും അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. രോഗം തുടക്കത്തിൽ തന്നെ സ്ഥിരീകരിച്ചാൽ ഫലപ്രദമായ ചികിത്സയിലൂടെ ജീവൻ രക്ഷിക്കാനാകും. രോഗചികിത്സയ്ക്ക് ആവശ്യമായ മിൽട്ടിഫോസിനടക്കം മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തിരുവനന്തപുരത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന RRT യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണവും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളുടെ ശൃംഖല രൂപീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കോഴിക്കോട്ട് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ സഹായ ഉപകരണങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. CPM സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 2nd ചരമവാർഷികം കണ്ണൂരിൽ ഇന്ന് ആചരിക്കും. പയ്യാമ്പലം സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയിൽ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോടിയേരി മൂളിയിൽ നടയിലെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വെങ്കല പ്രതിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്യും. കാൺപൂരിൽ ഇന്ത്യയ്ക്കെതിരായ 2nd ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 5th ദിനമായ ഇന്ന് ബംഗ്ലാദേശ് 2nd ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. 2 വിക്കറ്റ് നഷ്ടത്തിൽ 26 റൺസ് എന്ന നിലയിലാണ് അവർ ഇന്നലെ കളി നിർത്തിയത്. 4th ദിനമായ ഇന്നലെ 9 വിക്കറ്റിന് 285 റൺസ് എന്ന നിലയിൽ ഇന്ത്യ 1st ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്തു. 1st ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന് 233 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC ചെന്നൈയിൻ FC യെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. വ്യാഴാഴ്ച ഭുവനേശ്വറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC യെ നേരിടും. കോഴിക്കോട് ഫറോക്കിലെ പുതിയ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഫറോക്കിലെ പഴയ റെസ്റ്റ് ഹൌസ് കെട്ടിടം പൊളിച്ചുമാറ്റി 5,84,00,000 രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. കോഴിക്കോട്ട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനോട് ചേർന്ന് നിർമ്മിച്ച AKG ഓഡിറ്റോറിയവും മുഖ്യമന്ത്രി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ റഷ്യൻ ഭാഷാ പണ്ഡിതയും താരതമ്യ ചലച്ചിത്ര പഠനത്തിന് റഷ്യൻ ഭാഷയിൽ കേരള സർവകലാശാലയിലെ ആദ്യ PhD ബിരുദധാരിയുമായിരുന്ന ഡോക്ടർ സുധാ വാര്യർ തിരുവനന്തപുരത്ത് പുലർച്ചെ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സ്വന്തം ഗവേഷണ പ്രബന്ധത്തെ അടിസ്ഥാനമാക്കി അവർ രചിച്ച അനുകൽപ്പനത്തിന്റെ ആട്ടപ്രകാരം എന്ന കൃതിക്ക്, ചലച്ചിത്ര സംബന്ധിയായ മികച്ച കൃതിക്ക് 2001 സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. നോവലും ചെറുകഥകളും വിവർത്തനങ്ങളും ഉൾപ്പെടെ 15-ലേറെ കൃതികൾ ഡോക്ടർ സുധാ വാര്യർ എഴുതിയിട്ടുണ്ട്. 56 വർഷം മുമ്പ് ഹിമാലയത്തിലെ വിമാനാപകടത്തിൽ കാണാതായ മലയാളി ജവാന്റെ ശരീരഭാഗങ്ങൾ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെടുത്തു. പത്തനംതിട്ട ഇലന്തൂർ ഭഗവതിക്കുന്ന് ഒടാലിൽ വീട്ടിൽ തോമസ് ചെറിയാന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. ഇതോടൊപ്പം മറ്റ് 2 സൈനികരുടെ മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തി. 1968 ഫെബ്രുവരി 7 103 പേരുമായി പോയ സൈനിക വിമാനം ഹിമാചൽ പ്രദേശിലെ റോത്താങ് ചുരത്തിന് മുകളിൽ തകർന്നു വീഴുകയായിരുന്നു. അന്ന് തോമസ് ചെറിയാന് 22 വയസ്സായിരുന്നു. മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരിച്ചറിഞ്ഞതെന്ന് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു. സംസ്കാരം ഉൾപ്പെടെ കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്ന് തോമസ് ചെറിയാന്റെ ബന്ധുക്കൾ അറിയിച്ചു. സംസ്ഥാനത്തെ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. അതോറിറ്റിയുടെ കീഴിലെ കവചം മുന്നറിയിപ്പ് സംവിധാനമാണ് സംസ്ഥാന വ്യാപകമായി പരീക്ഷിക്കുന്നത്. സൈറൺ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് അതോറിറ്റി അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3rd-ഉം അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ കരട് മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടു. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ കൾട്രോണിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.